ഓം ശാന്തി. 12:05:22 ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഈ സമയം വൃദ്ധരുടെയും യുവാക്കളുടെയും കുട്ടികളുടെയുമെല്ലാം വനപ്രസ്ഥ അവസ്ഥയാണ്. എന്തുകൊണ്ടെന്നാൽ എല്ലാവർക്കും വാണിക്കും ഉപരി മുക്തിധാമത്തിലേക്ക് പോകണം. നിങ്ങൾ അവർക്ക് വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കൂ. ചോദ്യം: ഓരോ കുട്ടികളെ പ്രതിയുമുള്ള ബാബയുടെ ശ്രീമതം വ്യത്യസ്തമാണ്, ഒരുപോലെയല്ല, എന്തുകൊണ്ട്? ഉത്തരം: എന്തുകൊണ്ടെന്നാൽ ബാബ ഓരോ കുട്ടികളുടെയും നാഡി നോക്കി, സാഹചര്യങ്ങൾ നോക്കിയാണ് ശ്രീമതം നൽകുന്നത്. ചിലർ ബന്ധനമുക്തരാണെങ്കിൽ, വൃദ്ധരാണെങ്കിൽ, കുമാരിയാണെങ്കിൽ, സേവനത്തിന് യോഗ്യരാണെങ്കിൽ ഈ സേവനത്തിൽ മുഴുകുവാൻ ബാബ നിർദ്ദേശം നൽകും. ബാക്കി എല്ലാവരെയും ഇവിടെ ഇരുത്താൻ സാധിക്കില്ല. ബാബ ആരെ പ്രതി എന്ത് ശ്രീമതമാണോ നൽകുന്നത്, അതിൽ മംഗളമുണ്ട്. എങ്ങനെയാണോ മമ്മ ബാബ ശിവബാബയിൽ നിന്നുമുള്ള സമ്പത്ത് നേടുന്നത്, അതുപോലെ അവരെ അനുകരിച്ച് അവരെ പോലെ സേവനം ചെയ്ത് സമ്പത്ത് പ്രാപ്തമാക്കണം. ഗീതം: ബോലാനാഥനെ പോലെ വിചിത്രനായി മറ്റാരും തന്നെയില്ല. ഓം ശാന്തി. മധുരമധുരമായ നഷ്ടപ്പെട്ട് തിരികെ കിട്ടിയ കുട്ടികൾ പാട്ട് കേട്ടില്ലേ? ശിവനെ ബോലാനാഥനെന്നാണ് പറയുന്നത്. ഉടുക്കുകൊട്ടുന്ന ആളെ ശങ്കരനെന്നും പറയുന്നു. ഇവിടെ എത്ര ആശ്രമങ്ങളാണുള്ളത്! അവിടെയെല്ലാം വേദശാസ്ത്രങ്ങൾ, ഉപനിഷത്തുകൾ പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇതും ഉടുക്കുകൊട്ടുന്നതിന് സമാനമാണ്. ധാരാളം ആശ്രമങ്ങളുണ്ട്, അവിടെയെല്ലാം പോയി മനുഷ്യർ വസിക്കുന്നുമുണ്ട്. പക്ഷേ ഒട്ടും തന്നെ ലക്ഷ്യമില്ല. ഗുരുക്കന്മാർ ഞങ്ങളെ വാണിയിലും ഉപരിയായ ശാന്തിധാമത്തിൽ കൊണ്ടുപോകുമെന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ നിന്ന് തന്നെ പ്രാണൻ ത്യാഗം ചെയ്യണം എന്ന ചിന്തനത്തിലാണ് അവിടെ പോയി വസിക്കുന്നത്. എന്നാൽ ആരും തന്നെ തിരികെ പോകുന്നില്ല. മറ്റുള്ളവർ അവരവരുടെ ഭക്തിയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇവിടെ സത്യം സത്യമായ വാനപ്രസ്ഥമാണുള്ളതെന്ന് കുട്ടികൾക്കറിയാം. കുട്ടികളും വൃദ്ധരും യുവാക്കളും എല്ലാവരും വാനപ്രസ്ഥികളാണ്. ബാക്കി മുക്തിധാമത്തിലേക്ക് പോകുവാനുള്ള പുരുഷാർത്ഥമാണ് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. സദ്ഗതി നൽകുവാനോ വാണിയിലും ഉപരി പോകാനോ ഉള്ള വഴി പറഞ്ഞു തരാനോ സാധിക്കുന്ന ആരും തന്നെ ഇവിടെ ഉണ്ടാകില്ല. ഗൃഹസ്ഥ വ്യവഹാരത്തെ ഉപേക്ഷിച്ച് ഇവിടെ വന്നിരിക്കുവാൻ ഒരിക്കലും ബാബ പറയുകയില്ല. ബാക്കി സേവനത്തിന് യോഗ്യതയുള്ളവരെ ഇവിടെ ഇരുത്താറുണ്ട്. മറ്റുള്ളവർക്കും വാനപ്രസ്ഥത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കണം. കാരണം എല്ലാവർക്കും ഇപ്പോൾ വാണിയിലും ഉപരി പോകാനുള്ള സമയമാണ്. വാനപ്രസ്ഥം അഥവാ മുക്തിധാമത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നത് ഒരേ ഒരു ബാബയാണ്. ആ ബാബയുടെ അടുത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത്. മറ്റുള്ളവർ വാനപ്രസ്ഥം സ്വീകരിക്കുന്നുണ്ടെങ്കിലും ആർക്കും തന്നെ തിരികെ പോകാൻ സാധിക്കില്ലല്ലോ. വാനപ്രസ്ഥത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരേയൊരു ബാബയ്ക്ക് മാത്രമേ നല്ല മതം നൽകുവാൻ സാധിക്കൂ. ചിലർ ബാബയോട് ചോദിക്കുന്നു, ബാബ ഞങ്ങൾ കുടുംബത്തോടെ ഇവിടേക്ക് വന്നിരുന്നോട്ടെ എന്ന്. ഇല്ല, അവർ സേവനത്തിന് യോഗ്യരാണോ അല്ലയോ എന്ന് നോക്കണം. ചിലർ ബന്ധനമുക്തരാണ്, വൃദ്ധരാണ്, സേവാധാരിയാണ് എങ്കിൽ അവർക്ക് ശ്രീമതം നൽകുന്നു. കുട്ടികൾ പറയാറുണ്ടല്ലോ, സെമിനാറുകൾ വയ്ക്കുകയാണെങ്കിൽ സേവനത്തിന്റെ യുക്തികൾ പഠിക്കാമെന്ന്. കന്യകമാരോടൊപ്പം മാതാക്കളും പുരുഷന്മാരും പഠിച്ചുകൊണ്ടിരിക്കും. ഈ മുരളി തന്നെയാണ് സെമിനാർ. ബാബ ദിവസേനെ പഠിപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം? നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ആദ്യം ഒരേയൊരു കാര്യം മനസ്സിലാക്കി കൊടുക്കും. നിങ്ങൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്ന പരമപിത പരമാത്മാവുമായി നിങ്ങൾക്കെന്താണ് സംബന്ധം? അഥവാ അച്ഛനാണ് എങ്കിൽ അച്ഛനിൽ നിന്നും സമ്പത്ത് ലഭിക്കണം. നിങ്ങൾക്കാണെങ്കിൽ അച്ഛനെക്കുറിച്ച് അറിയുക പോലുമില്ല. സർവ്വതിലും ഈശ്വരനുണ്ടെന്നാണ് പറയുന്നത്. കണകണത്തിൽ ഭഗവാനുണ്ടെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, നമ്മൾ ബാബയുടെ സന്മുഖത്താണ് ഇരിക്കുന്നത്. ബാബ നമ്മെ യോഗ്യരാക്കി മാറ്റി മുള്ളിൽ നിന്നും പുഷ്പമാക്കി കൂടെ കൊണ്ടുപോകുന്നു. ബാക്കി മറ്റുള്ളവരെല്ലാവരും കാട്ടിലേക്കുള്ള വഴി മാത്രമാണ് പറഞ്ഞു തരുന്നത്. ബാബ എത്ര സഹജമായ വഴിയാണ് പറഞ്ഞു തരുന്നത്! സെക്കൻഡിൽ ജീവൻ മുക്തി എന്നാണ് പറയുന്നത്. അത് അസത്യമല്ലല്ലോ. ബാബ എന്നു പറഞ്ഞു, അർത്ഥം ജീവൻ മുക്തമായി. ബാബ ഏറ്റവും ആദ്യം തന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. നിങ്ങളെല്ലാവരും തന്റെ വീടിനെ മറന്നിരിക്കുകയല്ലേ? ഈശ്വരനാണ് എല്ലാ സന്ദേശവാഹകരെയും ധർമ്മ സ്ഥാപനയ്ക്കായി അയക്കുന്നതെന്ന് പറയാറുണ്ട്. പിന്നെന്തുകൊണ്ട് സർവവ്യാപി എന്ന് പറയുന്നു? മുകളിൽ നിന്നല്ലേ അയക്കുന്നത്? പറയുന്നു ഒന്നാണെന്ന്, പക്ഷെ ആരും അംഗീകരിക്കുന്നില്ല. ബാബ ധർമ്മസ്ഥാപനാർത്ഥമാണ് അയക്കുന്നത്. അപ്പോൾ അവരുടെ ധർമ്മത്തിലുള്ളവരും അവരുടെ കൂടെ ഇറങ്ങി വരുന്നു. ഏറ്റവും ആദ്യം ദേവീദേവതകളുടെ ധർമ്മമാണ്. ആദ്യം ആദി സനാതന ദേവീദേവതാ ധർമ്മത്തിലുള്ള ലക്ഷ്മി നാരായണന്മാർ തന്റെ പ്രജകൾ സഹിതം വരുന്നു. മറ്റാരും തന്നെ തന്റെ പ്രജകൾ സഹിതം വരുന്നില്ല. അവർ ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് തുടങ്ങിയവർ വരും. ഇവിടെ നിങ്ങൾ എല്ലാവരും ബാബയിൽ നിന്നും സമ്പത്തെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇത് വിദ്യാലയമാണ്. വീട്ടിലിരുന്നു കൊണ്ടും ഒരു മണിക്കൂർ അരമണിക്കൂർ അരയിലും പകുതിയോ സമയം കണ്ടെത്തി ഇങ്ങോട്ട് വരാൻ സാധിക്കുമല്ലോ. ഒരു സെക്കൻഡിൽ നിങ്ങൾക്ക് പറഞ്ഞുകൊടുക്കാൻ സാധിക്കും, പരമപിത പരമാത്മാവുമായി നിങ്ങൾക്കെന്ത് സംബന്ധമാണുള്ളത്? വായിലൂടെ പരമപിതാവേ എന്ന് പറയുന്നുണ്ട്. ബാബ എല്ലാവരുടെയും അച്ഛനും രചയിതാവുമാണ്. എന്നിട്ടും അച്ഛനെ അറിയുന്നില്ലെങ്കിൽ എന്തു പറയാനാണ്? ബാബ സ്വർഗത്തിന്റെ രചയിതാവാണെങ്കിൽ തീർച്ചയായും സ്വർഗത്തിന്റെ സമ്പത്ത് നൽകുമല്ലോ. ഭാരതത്തിന് സ്വർഗീയ സമ്പത്ത് ലഭിച്ചിരുന്നതല്ലേ? നരനെ നാരായണനാക്കി മാറ്റുന്ന രാജയോഗം പ്രശസ്തമാണ്. ഇത് സത്യനാരായണന്റെ കഥയുമാണ്, അമരകഥയുമാണ്, മൂന്നാമത്തെ നേത്രം ലഭിക്കുന്നതിന്റെ കഥയുമാണ്. നിങ്ങൾ കുട്ടികൾക്കറിയാം, ബാബ നമുക്ക് സമ്പത്ത് നൽകുകയാണ്, ശ്രീമതവും നൽകുന്നു. ബാബയുടെ മതത്തിലൂടെ തീർച്ചയായും നന്മയാണുണ്ടാവുക. ബാബ ഓരോരുത്തരുടെയും നാടി നോക്കിയേ ജ്ഞാനം നൽകൂ. ബന്ധനമില്ലെങ്കിൽ സേവനം ചെയ്യാൻ സാധിക്കുന്നു. ബാബ യോഗ്യത നോക്കിയേ നിർദ്ദേശം നൽകൂ. സാഹചര്യം നോക്കിയും പറയും, നിങ്ങൾക്കിവിടെ വന്നിരിക്കുവാൻ സാധിക്കും, സേവനവും ചെയ്യാൻ സാധിക്കും. എവിടെ എവിടെയെല്ലാം അത്യാവശ്യങ്ങളുണ്ടോ അവിടെ സേവനം ചെയ്യാൻ സാധിക്കുമല്ലോ. വൃദ്ധരായവരും വേണം, കന്യകമാരും വേണം, എല്ലാവർക്കുമുള്ള പഠിപ്പ് ലഭിക്കുന്നു. ഇവിടെ പഠിപ്പാണ്. ഭഗവാനുവാച ഭഗവാൻ എന്ന് നിരാകാരനെയാണ് പറയുന്നത്. നിങ്ങൾ ആത്മാക്കൾ, അവരുടെ കുട്ടികളാണ്. ഓ ഗോഡ് ഫാദർ എന്നു പറയുന്നു എങ്കിൽ അവർ ഒരിക്കലും സർവവ്യാപിയായിരിക്കുകയില്ലല്ലോ. ലൗകിക പിതാവ് സർവവ്യാപിയല്ലോ. നിങ്ങൾ പതിത പാവനനായ ബാബയെ അച്ഛനെന്നു പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായും ബാബ ഇവിടെ വന്ന് പാവനമാക്കണമല്ലോ. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ബാബ പതിതത്തിൽ നിന്നും പാവനമാക്കുകയാണ്. ബാബ പറയുന്നു, ഞാൻ വീണ്ടും 5000 വർഷങ്ങൾക്ക് ശേഷം എന്റെ കുട്ടികളുമായി മിലനം ചെയ്യുന്നു. നിങ്ങൾ വീണ്ടും സമ്പത്ത് നേടാൻ വന്നിരിക്കുന്നു. രാജധാനി സ്ഥാപിക്കുകയാണെന്നറിയാം. എങ്ങനെയാണോ മമ്മ ബാബ ശുഭാബയിൽ നിന്നുമുള്ള സമ്പത്ത് നേടുന്നത്, നമുക്കും അതുപോലെ അനുകരിക്കണം. മമ്മ ബാബയെപ്പോലുള്ള സേവനം ചെയ്യണം. മമ്മ ബാബ നരനിൽ നിന്നും നാരായണനാക്കാനുള്ള കഥ കേൾപ്പിക്കുന്നു. നമ്മൾ പിന്നെന്തിനാണ് കേൾക്കുന്നത് കുറയ്ക്കുന്നത്? അതേ സൂര്യവംശികൾ തന്നെയാണ് പിന്നീട് ചന്ദ്രവംശികളായി തീരുന്നത്. ആദ്യം സൂര്യവംശിയിലേക്കല്ലേ പോകേണ്ടത്? മനസ്സിലാകുന്നുണ്ടല്ലോ. മനസ്സിലാക്കാതെ ആർക്കും തന്നെ സ്കൂളിലിരിക്കാൻ സാധിക്കില്ല. ബാബ ശ്രീമതം നൽകുന്നു. നമുക്കറിയാം ബ്രഹ്മാവിൽ ശിവബാബയാണ് പ്രവേശിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ പ്രജാപിതാവെന്ന് പറയാൻ സാധിക്കില്ലല്ലോ. ബ്രഹ്മാവിനെ സൂക്ഷ്മവധനവാസി എന്നല്ലേ പറയുന്നത്? പ്രജകളുടെ പിതാവ് ഇവിടെയാണ് ഉണ്ടാകുക. ബാബ പറയുന്നു, ബ്രഹ്മാവിലൂടെ ഞാൻ സ്ഥാപനം നിർവഹിക്കുന്നു. ആരുടെ? ബ്രാഹ്മണരുടെ. ഈ ബ്രഹ്മാവിലാണ് പ്രവേശിക്കുന്നത്. നിങ്ങൾ ആത്മാക്കളും ഈ ശരീരത്തിൽ പ്രവേശിച്ചിരിക്കുകയല്ലേ. എന്നെ ജ്ഞാനസാഗരൻ എന്നാണ് പറയുന്നത്. അപ്പോൾ നിരാകാരനായ ഞാൻ എങ്ങനെ ജ്ഞാനം കേൾപ്പിക്കും? കൃഷ്ണനെ ജ്ഞാനസാഗരനെന്ന് പറയാൻ സാധിക്കില്ലല്ലോ. കൃഷ്ണന്റെ ആത്മാവ് വളരെ ജന്മങ്ങൾക്ക് ശേഷമുള്ള തന്റെ അവസാനത്തെ ജന്മത്തിലാണ് ജ്ഞാനം നേടി വീണ്ടും കൃഷ്ണനായി മാറിയത്. പക്ഷേ ഇപ്പോൾ കൃഷ്ണനില്ല. നിങ്ങൾക്കറിയാം, ഭഗവാനിലൂടെ രാജയോഗം അഭ്യസിച്ചാണ് ദേവതകൾ സ്വർഗത്തിലെ അധികാരികളായി തീർന്നത്. ബാബ പറയുന്നു, കൽപ്പകൽപ്പം നിങ്ങളെ രാജയോഗം അഭ്യസിപ്പിക്കുന്നു. പഠിപ്പിലൂടെയാണ് രാജ്യപദവി ലഭിക്കുന്നത്. നിങ്ങൾ രാജാക്കന്മാരുടെയും രാജാവായി തീരുന്നത്. നിങ്ങളുടെ ലക്ഷ്യം തന്നെ ഇതാണ്. നിങ്ങൾ വന്നിരിക്കും തന്നെ വീണ്ടും സൂര്യവംശി ദേവതകളാകുന്നതിനാണ്. ഒരേയൊരു ദേവീ ദേവതാ ധർമ്മത്തിന്റെ സ്ഥാപനയാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ അനേകനേക ധർമ്മങ്ങളാണ്, അനേക ഗുരുക്കന്മാരുണ്ട്. ഇതെല്ലാം തന്നെ നശിക്കാനുള്ളതാണ്. ഈ ഗുരുക്കന്മാരുടെ എല്ലാം ഗുരു സദ്ഗതിദാതാവ് ഒരേ ഒരു ശിവബാബയാണ്. സാധു സന്യാസിമാരുടെയും സദ്ഗതി ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഇനി മുന്നോട്ട് പോകുന്തോറും കൽപ്പമുമ്പത്തെ പോലെ അവരും നിങ്ങളുടെ മുന്നിൽ തലകുനിക്കും. ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഡ്രാമയുടെ മുഴുവൻ രഹസ്യവുമുണ്ട്. സൂക്ഷ്മവദനത്തിൽ ബ്രഹ്മ വിഷ്ണു ശങ്കരനാണുള്ളത്. ഇവിടെ പ്രജാപിത ബ്രഹ്മാവും ബ്രഹ്മാവിന്റെ വൃദ്ധശരീരത്തിലാണ് പ്രവേശിക്കുന്നത്. ബ്രഹ്മാവിനോടും ബാബ ഇതുതന്നെയാണ് പറയുന്നത്, കുട്ടികളെ, നിങ്ങളെല്ലാവരും ബ്രാഹ്മണരാണ്. നിങ്ങളുടെ ശിരസിലാണ് കലശം വെക്കുന്നത്. നിങ്ങൾ ഇത്ര ജന്മങ്ങളെടുത്തു. ഈ സമയം ഭയാനക നരകമാണ്. ബാക്കി നരകത്തിലൂടെ ഒഴുകുന്ന നദിയൊന്നുമില്ല. ഗരുഡ പുരാണത്തിൽ ഇതുപോലുള്ള ധാരാളം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ബാബ ഇതിനെക്കുറിച്ചെല്ലാം കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു. ബ്രഹ്മാവും ഇതെല്ലാം പഠിച്ചിട്ടുണ്ടാകുമല്ലോ. ഇപ്പോൾ ബോലോനാഥനായ ബാബ നിങ്ങൾ നിഷ്കളങ്കരായ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു. ഏഴകളും നിഷ്കളങ്കരുമായ കുട്ടികളെയാണ് ബാബ വീണ്ടും സമ്പന്നരാക്കി മാറ്റുന്നത്. നിങ്ങൾക്കറിയാം, സൂര്യവംശികളാണ് അധികാരികൾ. പിന്നീട് പതുക്കെ പതുക്കെ അതപ്പതിച്ച് ഇപ്പോൾ എന്തായി തീർന്നു? എത്ര അത്ഭുതകരമായ കളിയാണ്! സ്വർഗത്തിൽ എല്ലാം സമൃദ്ധമാണ്. ഇപ്പോഴും രാജാക്കന്മാരുടെ വലിയ വലിയ കൊട്ടാരങ്ങളുണ്ട്, ജയ്പൂരിലുമുണ്ട്. ഇപ്പോൾ ഇത്ര വലിയ കൊട്ടാരങ്ങളുണ്ടെങ്കിൽ ഇതിനു മുമ്പ് എങ്ങനെയുള്ളതായിരിക്കും? ഗവൺമെന്റ് ഹൌസ് പോലും ഇങ്ങനെയുണ്ടാകില്ല. രാജാക്കന്മാരുടെ കൊട്ടാരങ്ങൾ ഉണ്ടാക്കാനുള്ള കല തന്നെ ഒന്നു വേറെയാണ്. ശരി, സ്വർഗത്തിലെ മാതൃക കാണണമെങ്കിൽ അജ്മീറിലേക്ക് പോകൂ. ഒരു മാതൃക ഉണ്ടാക്കുന്നതിനായി തന്നെ നല്ല രീതിയിൽ പ്രയത്നിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്ര സന്തോഷമുണ്ടായിരിക്കും! ബാബ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്വർഗത്തിന്റെ സാക്ഷാത്കാരം ചെയ്യിക്കാറുണ്ട്. എന്താണോ ദിവ്യദൃഷ്ടിയിലൂടെ കാണുന്നത്, അത് പ്രത്യക്ഷത്തിൽ കാണും. ഭക്തി മാർഗത്തിൽ ഭക്തർക്ക് സാക്ഷാത്കാരങ്ങൾ ഉണ്ടാകുന്നുവെങ്കിലും അവർ സ്വർഗത്തിന്റെ അധികാരികളായി തീരുന്നില്ല. നിങ്ങൾ പ്രത്യക്ഷത്തിൽ തന്നെ വൈകുണ്ഠത്തിലെ അധികാരികളാകുന്നു. ഇപ്പോൾ ഇത് നരകമാണ്. പരസ്പരം കൊന്നും കലഹിച്ചും കൊണ്ടിരിക്കുന്നു. കുട്ടികൾ അച്ഛനെയും സ്വന്തം സഹോദരങ്ങളെപ്പോലും കൊല്ലാൻ മടിക്കുന്നില്ല. സത്യുഗത്തിൽ യുദ്ധത്തിന്റെ കാര്യമേയില്ല. ഇപ്പോഴത്തെ സമ്പാദ്യത്തിലൂടെ നിങ്ങൾ 21 ജന്മത്തേക്ക് പദവി പ്രാപ്തമാക്കുന്നു. അപ്പോൾ എത്ര സന്തോഷമുണ്ടായിരിക്കണം! ആദ്യത്തെ കാര്യമിതാണ്. ബാബയുടെ പരിചയവും ബാബയുടെ ചരിത്രത്തെക്കുറിച്ചും അറിയാതെ ബാബ എന്ന് പറഞ്ഞിട്ടെന്ത് പ്രയോജനം? ഇത്ര ദാനപുണ്യ കർമ്മങ്ങൾ ചെയ്തിട്ടും ഭാരതത്തിന്റെ അവസ്ഥ നോക്കൂ. എന്നാൽ നിങ്ങൾ പറഞ്ഞുകൊടുത്താലും ഇതാരും തന്നെ മനസ്സിലാക്കുന്നില്ല. ഭക്തിക്ക് ശേഷം ഭഗവാനെ ലഭിക്കുമെന്ന് പറയുന്നു. പക്ഷെ എപ്പോൾ ആർക്ക് ലഭിക്കും? എല്ലാവരും ഭക്തി ചെയ്യുന്നുണ്ടെങ്കിലും രാജ്യപദവി എല്ലാവർക്കും ലഭിക്കുന്നില്ലല്ലോ. ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ആരോടും ഇങ്ങനെ പറയാൻ സാധിക്കും, ഈ ശാസ്ത്രങ്ങളെല്ലാം മറക്കൂ, ജീവിച്ചിരിക്കേ മരിക്കൂ, ബ്രഹ്മം ഒരു തത്വമാണ്, ഇതിലൂടെ ഒരിക്കലും സമ്പത്ത് ലഭിക്കില്ല. സമ്പത്ത് ലഭിക്കുന്നത് അച്ഛനിൽ നിന്നല്ലേ? കൽപ്പകൽപ്പം നാം നേടുന്നുണ്ട്. ഇതൊരു പുതിയ കാര്യമല്ല. ഇപ്പോൾ നാടകം പൂർത്തിയാവുകയാണ്. നമുക്ക് ശരീരം ഉപേക്ഷിച്ച് തിരികെ വീട്ടിലേക്ക് പോകണം. എത്രത്തോളം ഓർമ്മിക്കുന്നുവോ അന്തിമഗതി ശ്രേഷ്ഠമാകും. ഇതിനെയാണ് കണക്കെടുപ്പിന്റെ സമയമെന്ന് പറയുന്നത്. പാപാത്മാക്കളുടെ കർമ്മക്കണക്ക് ഇല്ലാതാകണം. ഇപ്പോൾ നിങ്ങൾ യോഗഫലത്തിലൂടെ പുണ്യാത്മാക്കളായി തീരുന്നു. ഈ വൈക്കോൽ കൂനയ്ക്ക് തീപിടിക്കണം. തിരിച്ച് ആത്മാക്കളെല്ലാം മുക്തിധാമത്തിലേക്ക് പോകും. ഒരു ധർമ്മത്തിന്റെ സ്ഥാപനയുണ്ടാകുന്നു എങ്കിൽ അനേക ധർമ്മങ്ങൾ തീർച്ചയായും തിരികെ പോകുമല്ലോ. ശരീരം തിരികെ പോകില്ല. ചിലർ മോക്ഷം വേണമെന്ന് പറയുന്നു. പക്ഷേ ഇതെങ്ങനെ സാധിക്കും? ഈ ഉണ്ടായതും ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളതുമായ നാടകമായതുകൊണ്ട് സദാ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇതിന് ഒരിക്കലും അന്ത്യമുണ്ടാകില്ല. അനാദിചക്രം എങ്ങനെ കറങ്ങുന്നു എന്നുള്ളതിന്റെ രഹസ്യമാണ് ബാബ മനസ്സിലാക്കിത്തരുന്നത്. ഈ കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കണം. കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ അഭിവൃദ്ധിയുണ്ടാകും. ഇത് നിങ്ങളുടെ ഏറ്റവും ഉയർന്ന ധർമ്മമാണ്. ഈ ധർമ്മത്തെയാണ് പക്ഷി വിഴുങ്ങുന്നത്. മറ്റേതൊരു ധർമ്മത്തെയും പക്ഷി വിഴുങ്ങുന്നില്ല. നിങ്ങൾ കുട്ടികൾക്ക് ഈ ലോകത്തോട് യാതൊരു താൽപര്യവും വെക്കരുത്. കാരണം ഇത് ശ്മശാനമാണ്. പഴയ ലോകത്തോട് എന്തു മോഹം വെക്കാനാണ്? അമേരിക്കയിലുള്ള ചില വിവേകശാലികളായവർ മനസ്സിലാക്കുന്നു, അവരെക്കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കാൻ ആരോ പ്രേരിപ്പിക്കുന്നുണ്ടെന്ന്. മരണം തൊട്ടുമുന്നിലാണ്. വിനാശം സംഭവിച്ചേ മതിയാകൂ. എല്ലാവരുടെ ഹൃദയം കുത്തിക്കൊണ്ടിരിക്കുന്നു. ഡ്രാമയുടെ ഭാവി തന്നെ ഇങ്ങനെയാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ശിവബാബ ദാതാവാണ്. ബാബയ്ക്ക് യാതൊരു ആസക്തിയുമില്ല. നിരാകാരനാണ്. സർവ്വതും കുട്ടികൾ കാണുന്നു പറയുന്നു. പുതിയ ലോകവും കുട്ടികൾക്കുള്ളതാണ്. വിശ്വത്തിലെ ചക്രവർത്തി പദവി ഞാൻ സ്ഥാപിക്കുന്നു, എന്നാൽ അതിൽ ഞാൻ രാജ്യം ഭരിക്കുന്നില്ല. ബാബ എത്ര നിഷ്കാമിയാണ്. നിങ്ങൾ ബാബയെ ഓർമ്മിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ ബുദ്ധിയുടെ പൂട്ട് തുറക്കപ്പെടൂ. നിങ്ങൾ ഡബിൾ മഹാദാനികളാണ്. ശരീരം മനസ്സ് ധനം നൽകുന്നു. അവിനാശി ജ്ഞാനരത്നങ്ങളും നൽകുന്നു. ശിവബാബയ്ക്ക് നിങ്ങൾ എന്താണ് നൽകുന്നത്? മരണാനന്തര ക്രിയകൾ ചെയ്യുന്ന ആൾക്ക് നൽകുമല്ലോ. ഈശ്വരാർപ്പണം. ഈശ്വരൻ എന്താ വിശന്നിരിക്കുകയാണോ? അഥവാ കൃഷ്ണാർപ്പണം എന്ന് പറയുന്നു. രണ്ടുപേരെയും യാചകരാക്കി മാറ്റി. എന്നാൽ ബാബ ദാതാവാണ്. ശരി. വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ ദാദയുടെ സ്നേഹസ്മരണകളും സുപ്രഭാതവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: പഴയ ലോകത്തിലുള്ള ഏതൊരു വസ്തുവിനോടും മമത്വം വെക്കരുത്. ഈ ലോകത്തിലുള്ള ഏതൊന്നിനോടും താൽപര്യം വെക്കരുത്. കാരണം ഇത് ശ്മശാനമാകാൻ പോവുകയാണ്. ഇപ്പോൾ നാടകം പൂർത്തിയാവുകയാണ്. കർമ്മക്കണക്കുകൾ ഇല്ലാതാക്കി വീട്ടിലേക്ക് പോകണം. അതിനാൽ യോഗഫലത്തിലൂടെ പാപങ്ങളിൽ നിന്നും മുക്തമായി പുണ്യാത്മാവായി തീരണം. ഡബിൾ ദാനിയായി മാറണം. വരദാനം: സന്തോഷത്തിന്റെ ടോണിക്കിലൂടെ മനസ്സിനെയും ബുദ്ധിയെയും ശക്തിശാലിയാക്കുന്ന അചഞ്ചലരും ഇളകാത്തവരുമായി ഭവിക്കൂ. ആഹാ ബാബ ആഹാ, ആഹാ എന്റെ ഭാഗ്യം ആഹാ. സദാ ഈ സന്തോഷത്തിന്റെ ഗീതം പാടിക്കൊണ്ടിരിക്കൂ. സന്തോഷം ഏറ്റവും വലിയ ഔഷധമാണ്. സന്തോഷം പോലെ മറ്റൊരു ഔഷധമില്ല. ആരാണോ ദിവസവും സന്തോഷത്തിന്റെ ടോണിക്ക് കഴിക്കുന്നത്, അവർ സദാ ആരോഗ്യവാന്മാരായിരിക്കുന്നു, ഒരിക്കലും ദുർബലരാകില്ല. അതുകൊണ്ട് സന്തോഷത്തിന്റെ ടോണിക്കിലൂടെ മനസ്സിനെയും ബുദ്ധിയെയും ശക്തിശാലിയാക്കും, എങ്കിൽ സ്ഥിതി ശക്തിശാലിയായിരിക്കും. ഇങ്ങനെ ശക്തിശാലി സ്ഥിതിയുള്ളവർ സദാ തന്നെ അചഞ്ചലരും ഇളകാത്തവരുമായിരിക്കും. സ്ലോഗൻ: മനസ്സിനെയും ബുദ്ധിയെയും അനുഭവത്തിന്റെ സീറ്റിൽ സെറ്റാക്കൂ, അപ്പോൾ ഒരിക്കലും അപ്സെറ്റാകില്ല. ഓം ശാന്തി.